2022 ഓഗസ്റ്റ് 6 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. തമിഴ്നാട് ലോബിയുടെ പിടിയിലമർന്ന് കോഴിക്കർഷകർ. മലപ്പുറം ഡയറിയിൽ ഷാബിൽ ബഷീർ എഴുതുന്നു. കേരളത്തിൽ ഒരു ദിവസം 10 ലക്ഷം ഇറച്ചിക്കോഴികളെ വിൽക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. മലയാളിയുടെ ഇഷ്ടവിഭവത്തിന്റെ വിപണി എത്രമാത്രം വലുതാണെന്ന് ബോധ്യമാവാൻ ഇതുമാത്രം മതി. എന്നാൽ കേരളത്തിനാവശ്യമായ കോഴിയുടെ 1/10 പോലും ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നടക്കം അതിർത്തി കടന്നാണ് മലയാളിയുടെ തീൻമേശയിലേക്ക് ചിക്കൻ എത്തുന്നത്. വലിയ വിപണി സാധ്യതകളും തൊഴിലും സൃഷ്ടിക്കാൻ കഴിയുന്നൊരു മേഖല എന്തുകൊണ്ടാവും കേരളത്തിൽ വേണ്ട വിധത്തിൽ വളരാത്തത്? മലയാളിക്ക് കോഴിഫാമിനോടുള്ള താൽപര്യക്കുറവാണോ കാരണം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ കിട്ടുക അതീവ ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്ന് 3 ലക്ഷം ഫാമുകൾ. കോവിഡിന് തൊട്ടുമുൻപ് വരെ കേരളത്തിൽ 3 ലക്ഷത്തിലധികം കോഴിഫാമുകളുണ്ടായിരുന്നു. കുറഞ്ഞത് 2 പേർ ഒരു ഫാമിൽ ജോലിയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കഷ്ടിച്ച് 1 ലക്ഷം കോഴിഫാമുകളെ ഉണ്ടാവൂ എന്നാണ് കോഴിക്കർഷകരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. സൌദി അറേബ്യയിലെ സ്വദേശിവൽക്കരണവും ഗൾഫ് മേഖലയിലെ പ്രതിസന്ധിയും മൂലം തിരിച്ചെത്തിയ പ്രവാസികൾ കോഴിഫാം മേഖലയിലേക്ക് വലിയ തോതിൽ ആകർഷിക്കപ്പെട്ടിരുന്നു. ഫാമുകളുടെ എണ്ണം കൂടിയതോടെ അധികം വൈകാതെ ബ്രോയിലർ കോഴിയിറച്ചിയുടെ കാര്യത്തിൽ കേരളത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ വൻകിട കോഴിഫാമുകളുടെ കൂട്ടായ്മ കോഴിവില ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന രീതിക്ക് മാറ്റം കൊണ്ടുവരാനും സാധിച്ചു. കേരളത്തിലെ ഫാമുകൾക്ക് ചിക്കൻ വില തീരുമാനിക്കുന്നതിൽ കാര്യമായ സ്വാധീനവും വന്നു. കേരള ചിക്കൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാരും ഈ രംഗത്തേക്ക് കടന്നുവന്നതോടെ സീസൺ ലക്ഷ്യമിട്ട് വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന പ്രവണതയ്ക്ക് ചെറിയ തോതിലെങ്കിലും തടയിടാനായി. കാലങ്ങളായി തങ്ങളുടെ കുത്തകയായിരുന്ന കോഴി ഫാം മേഖലയെ കേരളത്തിലെ കർഷകർ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ കടുത്ത അസ്വസ്ഥതയിലായിരുന്നു തമിഴ്നാട്ടിലെ വൻകിട ഫാമുകളുടെ കൂട്ടായ്മ. എന്ത് വില കൊടുത്തും കേരളത്തിലെ കോഴി ഫാം മേഖലയെ തകർക്കണമെന്ന പദ്ധതി രൂപപ്പെട്ടതും ഇതിനു പിന്നാലെയാണ്. എല്ലാത്തിനും ആശ്രയിക്കണം. കേരളത്തിൽ കോഴി ഉത്പാദനം കൂടിയെങ്കിലും കോഴിക്കുഞ്ഞ്, തീറ്റ എന്നിവയ്ക്ക് തമിഴ്നാടിനെ ആശ്രയിക്കുകയല്ലാതെ കേരളത്തിലെ കർഷകർക്ക് മറ്റു വഴികളില്ല. ബ്രോയിലർ കോഴികളുടെ പാരന്റ് ബേഡിനെ വളർത്താനുള്ള അവകാശം തമിഴ്നാട്ടിലെ വൻകിട ഫാമുകൾക്കാണ്. നിലവിൽ കേരളത്തിൽ വിൽക്കപ്പെടുന്ന ബ്രോയിലർ കോഴികൾ വിദേശ ഇനങ്ങളും ഇന്ത്യയുടെ ക്രോസ് ജെനിസുകളുമാണ്. വലിയ തുക മുടക്കിയും സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ഇവയെ വളർത്താനുള്ള അവകാശം തമിഴ്നാട്ടിലെ വൻകിട ഫാമുകൾ സ്വന്തമാക്കിയത്. കേരളത്തിലെ കോഴിഫാം മേഖലയെ തകർക്കാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് തമിഴ്നാട് ലോബി തിരിച്ചറിഞ്ഞു. അടിക്കടി കോഴിക്കുഞ്ഞുങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. അതേസമയം തമിഴ്നാട്ടിലെ ഫാമുകൾക്ക് കുറഞ്ഞ നിരക്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്യാം. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിന്റെ വില തമിഴ്നാട് ലോബി 50 രൂപയ്ക്ക് മുകളിൽ വരെ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിലെ ഫാമുകൾക്ക് 15 രൂപയ്ക്കുള്ളിൽ നൽകും. കേരളത്തിലേക്ക് 80% കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. 40 ദിവസത്തിനുള്ളിൽ 2.5 കിലോഗ്രാം വരെ തൂക്കം വയ്ക്കുന്ന വാൻകോബ 500 എന്ന ഇനം കോഴിക്കുഞ്ഞുങ്ങളെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ തോതിൽ വളർത്തുന്നത്. കോഴിക്കുഞ്ഞുങ്ങളുടെ വില വർദ്ധിപ്പിച്ചതോടെ മുട്ട കൊണ്ടുവന്ന് വിരിയിക്കാൻ കേരളത്തിലെ കർഷകർ ശ്രമിച്ചപ്പോൾ മുട്ടയുടെ വിലയും വർദ്ധിപ്പിച്ചു. 12 മുതൽ 14 രൂപയ്ക്ക് ലഭിച്ചിരുന്ന മുട്ടയുടെ വില പലപ്പോഴും 30 ന് മുകളിലെത്തിയിട്ടുണ്ട്. ഓരോ വ്യാഴാഴ്ചയും തമിഴ്നാട്ടിലെ വൻകിട ഫാമുകളുടെ കൂട്ടായ്മ യോഗം ചേരാറുണ്ട്. കേരളത്തിലേക്ക് കയറ്റി അയച്ച കോഴിക്കുഞ്ഞുങ്ങളുടെ കൃത്യമായ കണക്കും ഇവ വിപണിയിലേക്കെത്തുന്ന ദിവസവും കണക്കാക്കി കോഴിവില കുറയ്ക്കും. 50 കിലോയുള്ള ഒരു ചാക്ക് കോഴിത്തീറ്റയുടെ വില 1500-ൽ നിന്നും 2300 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കർഷക പ്രക്ഷോഭത്തിനു പിന്നാലെ പടിപടിയായി ഉയർന്ന വില പിന്നീട് താഴ്ന്നിട്ടില്ല. 35-40 ദിവസം കൊണ്ട് 3.5 കിലോഗ്രാം തീറ്റ വേണം ഒരു കോഴിക്ക്. കോഴിത്തീറ്റ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളുമായി ഒത്തുകളിച്ചും കേരളത്തിലേക്കുള്ള കോഴിത്തീറ്റയുടെ വില അടിക്കടി വർദ്ധിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വൻകിട കോഴിത്തീറ്റ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് തീറ്റ തമിഴ്നാട്ടിലെ ഫാമുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കളികൾ! കോഴിക്കുഞ്ഞിന്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചെലവ് എന്നിവ പ്രകാരം കേരളത്തിൽ 1 കിലോ കോഴി ഉത്പാദിപ്പിക്കാൻ 95 മുതൽ 105 രൂപ വരെ കർഷകർക്ക് ചെലവാകും. എന്നാൽ തമിഴ്നാട്ടിൽ ഇത് 60 മുതൽ 70 രൂപ വരെയാണ്. കടത്തുകൂലി അടക്കം ഉൾപ്പെടുത്തി 90 രൂപയ്ക്ക് വിറ്റാലും തമിഴ്നാട് ലോബിക്ക് നഷ്ടമുണ്ടാവില്ല. എന്നാൽ കേരളത്തിലെ കർഷകർക്ക് ഉത്പാദന ചെലവ് പോലും ലഭിക്കാത്ത സ്ഥിതിയാവും. സീസണിന് തൊട്ടുമുൻപ് കോഴിവില വില വലിയ തോതിൽ കുറച്ച് കേരളത്തിലെ ഫാമുകളെ കടക്കെണിയിലാക്കും. ഇതോടെ കേരളത്തിലെ മിക്ക കോഴി കർഷകരും പുതിയ ബാച്ച് കോഴികളെ വളർത്താൻ ഭയക്കും. കോവിഡിന് പിന്നാലെ കേരളത്തിലെ കോഴി ഫാമുകളിൽ വലിയ തോതിൽ തീറ്റയുടെ ക്ഷാമമുണ്ടായിരുന്നു. ചരക്കുകടത്തിലെ പ്രതിസന്ധി മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിത്തീറ്റ വരാത്തതാണ് കാരണമെന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ ഫാമുകളിലേക്ക് യഥേഷ്ടം തീറ്റയെത്തുകയും ചെയ്തു. തീറ്റയുടെ ക്ഷാമത്തിന് പിന്നാലെ കിട്ടിയ വിലയ്ക്ക് കോഴികളെ വിൽക്കേണ്ട ഗതികേടിലായി കേരളത്തിലെ കോഴിക്കർഷകർ. ലക്ഷങ്ങളുടെ ബാധ്യത വന്നതോടെ പലരും ഫാം മേഖലയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അവശേഷിച്ചവരെയും ഈ രംഗത്തുനിന്ന് ഇല്ലാതാക്കി കേരളത്തിലെ കോഴിക്കച്ചവട മേഖലയിൽ സമ്പൂർണ്ണ ആധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള കളികളിലാണ് തമിഴ്നാട് ലോബി. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിവില വലിയ തോതിൽ കുറഞ്ഞത്. വേവുന്നത് നഷ്ടത്തിന്റെ രുചി. കേരളത്തിലെ കോഴി ഫാമുകളിൽ നിന്ന് ബ്രോയിലർ കോഴി കിലോയ്ക്ക് 60 മുതൽ 63 രൂപയ്ക്കാണ് ഇപ്പോൾ ഇടനിലക്കാർ വാങ്ങുന്നത്. ഒരു കോഴിക്കുഞ്ഞിന് 26 മുതൽ 30 രൂപ വരെ നൽകി 40 ദിവസം തീറ്റയും പരിചരണവുമേകി വിൽക്കുമ്പോൾ കർഷകർക്ക് ചെലവ് തുക പോലും തിരിച്ചു കിട്ടുന്നില്ല. ഫാമുകളിൽ വലിയ തോതിൽ കോഴികളുള്ളതിനാൽ ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. വളർച്ചയെത്തിയ ശേഷം കോഴികളെ ഫാമുകളിൽ നിർത്തുന്നത് തീറ്റയിനത്തിൽ വീണ്ടും നഷ്ടം വരുത്തും. തിരൂർ സ്വദേശിയും കേരള പൌൾട്രി ഫാം അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ ആസാദിന് 5000 കോഴികളെ വളർത്താൻ 5.5 ലക്ഷം രൂപയാണ് ചെലവ് വന്നത്. എന്നാൽ കിലോയ്ക്ക് 63 രൂപ നിരക്കിൽ കോഴിയെ വിൽക്കേണ്ടി വന്നപ്പോൾ കിട്ടിയത് 6,30,000 രൂപ. എടക്കര കമ്പളക്കല്ല് സ്വദേശിയും പ്രവാസിയുമായ അസീസിന്റെ 3,000 കോഴികളെ കിലോയ്ക്ക് 60 രൂപയ്ക്കാണ് ഫാമിൽ നിന്ന് വിറ്റത്. ഇത്തരത്തിൽ വലിയ നഷ്ടം നേരിട്ട കർഷകർ നിരവധിയുണ്ട്. ആടിമാസക്കാലത്ത് കോഴിയിറച്ചിയുടെ ആവശ്യകത കുറയാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലെ വില താഴ്ന്നിട്ടില്ല. ഇത്തവണ തമിഴ്നാട് ലോബി കോഴിയുടെ ഉത്പാദനം കുറച്ചിരുന്നു, അതേസമയം കേരളത്തിൽ കൂടുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയുള്ള തമിഴ്നാട് ലോബിയുടെ ആസൂത്രിത നീക്കമാണ് കോഴിയുടെ വില കുത്തനെ കുറയാൻ കാരണമെന്നും കേരളത്തിലെ കോഴി ഫാം മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നും കേരള പൌൾട്രി ഫാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ പറഞ്ഞു. ഉയരണം സർക്കാർ സംവിധാനങ്ങൾ. വലിയ സാധ്യതകളുള്ള കോഴി ഫാം മേഖലയെ വളർത്തണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമുകൾ നവീകരിച്ച് പാരന്റ് സ്റ്റോക്ക് ഫാമുകൾ ഉണ്ടാക്കണം. കൂടുതൽ ഹാച്ചറികൾ തുടങ്ങണം. ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെയും മുട്ടയും ഉത്പാദിപ്പിക്കാൻ ഇതുവഴി സാധിക്കും. തീറ്റ ഉത്പാദിപ്പിക്കാൻ സർക്കാർ നേരിട്ടോ സഹകരണാടിസ്ഥാനത്തിലോ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങണം. കോഴിത്തീറ്റയിലെ മുഖ്യ ഘടകങ്ങളായ ചോളവും സോയാബീനും ആഗോള ടെൻഡറിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. കേരള ചിക്കൻ പദ്ധതിയെ കൂടുതൽ സജീവവും ജനകീയവുമാക്കി മാറ്റണം. കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ച് കോഴി വളർത്തലും വിൽപ്പനയും പ്രോത്സാഹിപ്പിക്കണം.